السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ദുആയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ആദാബുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ഷുറൂത്തുകൾ, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൻ്റെ ഷുറൂത്തുകളിലേക്കും ആദാബുകളിലേക്കും പ്രവേശിക്കുന്നതിൻ്റെ മുമ്പായി ദുആയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിന്റെ അവസാനം വരെ എന്താണ് ദുആ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, എന്താണ് അതിന് ഭാഷാപരമായ അർത്ഥങ്ങളുണ്ട്, ആ ഒരു ചർച്ച ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. സാധാരണ നമ്മൾ പറയാറുള്ളത് ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒരുപാട് ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, നമ്മുടെ മനസ്സിന്റെ തേട്ടങ്ങൾ, ആ രൂപത്തിലുള്ള ആഗ്രഹങ്ങൾ, ആ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ, ഇതിനൊക്കെ നമ്മൾ ദുആ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് ദുആ എന്ന് അദ്ദേഹം വിശദീകരിച്ചത്, ഹുവ തലബു മാ യൻഫഉ ദാഇ വ തലബു കശ്ഫി മാ യദുർഹു ഔ ദഫഉഹു. അദ്ദേഹം പറയുന്നത് ഉപകാരമുള്ള ഒരു കാര്യം ചോദിക്കുക, പ്രാർത്ഥിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, അതേപോലെ തന്നെ അവന് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യം അത് നീക്കിത്തരണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കണം, അതിനെ തടുക്കണമെന്ന് ആവശ്യപ്പെടുക. അപ്പോൾ ഉപകാരമുണ്ടാക്കുന്ന ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുക, അതേപോലെ തന്നെ അവന് പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവമുണ്ടാക്കുന്ന ഒരു കാര്യം അത് നീക്കിത്തരണേ എന്നിങ്ങനെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതിനും ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്കുമാണ് ദുആ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബദായിൽ അത് വിശദീകരിച്ചതായിട്ട് കാണാം. ഇതേപോലെ തന്നെ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം ഈ ദുആയുടെ ഹഖീഖത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ദുആ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുനാദാത്തു മുനാദാത്തില്ലാഹി തആല ലിമാ യുരീദു മിൻ ജലബി മൻഫഅതി. അള്ളാഹുവിനോട് ഒരാള് സംസാരിക്കലാണ്, അള്ളാഹുവിനെ ഒരാൾ വിളിക്കലാണ്. എന്തിനു വേണ്ടി? അയാൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം ലഭിക്കുന്നതിന് വേണ്ടി, ഒരു ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട്, ഉപകാരം ഉദ്ദേശിച്ചുകൊണ്ട്, അത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന മുനാദാത്താണ്, അള്ളാഹുവിനോടുള്ള മുനാദാത്താണ് ദുആ. ഔ ദഫ്തി മലറത്തി മിനൽ മദാരിബൽ ബലായി ബിദ്വാ. അതല്ലെങ്കിൽ അവന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണം, അതുപോലത്തെ ഉപദ്രവങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒരു ഉപദ്രവം, പ്രയാസം, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന അവന്റെ വിളി, അവന്റെ ആ സംസാരം, അവന്റെ ആവശ്യപ്പെടൽ. ഫഹുവ സബബുൽ ലിദാലിക വസ്തിജിലാബി റഹ്മത്തിൽ മൗല. ഈ ദുആയാണ് അള്ളാഹുവിന്റെ കാരുണ്യം അവന് ലഭിക്കുന്നതിന് കാരണമായി തീരുന്നത്. ഒരു ഉപകാരം അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉപകാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഉപദ്രവത്തെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് യഥാർത്ഥത്തിൽ സബബ്. എന്റെ സബബ്, കാരണം. അയാൾക്ക് ഉപകാരം ലഭിക്കുന്നതിനുള്ള കാരണം ഈ ദുആയാണ്. അതേപോലെ തന്നെ അയാളുടെ ഉപദ്രവം നീങ്ങിക്കിട്ടാനുള്ള കാരണം ഈ ദുആയാണ്. ഏതുപോലെ? ഒരു പരിച അമ്പിനെ തടുക്കുന്നത് പോലെ. അതേപോലെ തന്നെ ഒരു ചെടി വളരണമെങ്കിൽ അതിന്റെ സബബാണ് അതിന് വെള്ളം കിട്ടുക എന്നുള്ളത്, വെള്ളം ആവശ്യമായി വരിക എന്നുള്ളത്. ആ വെള്ളം ലഭിച്ചാൽ ആ ചെടി വളരുന്നത് പോലെ. അതേപോലെ തന്നെ ഒരു അമ്പിൽ നിന്നും തടുക്കാൻ പരിച ഉപയോഗിക്കുന്നത് പോലെ അയാൾ എന്ത് ചെയ്യുന്നു? ഉപകാരം ലഭിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അയാൾക്കുള്ള ഒരു പ്രയാസത്തെ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി അയാൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ രൂപത്തിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ദുആയെ സംബന്ധിച്ച് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. സാധാരണ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള അർത്ഥനകൾ, തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ, ചോദ്യങ്ങളൊക്കെ ദുആയുടെ പരിധിയിൽ വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിലാണ് ബാക്കിയുള്ള വിശദീകരണങ്ങളൊക്കെ അഹ്ലു സുന്നയുടെ ഇമാമിങ്ങളും പണ്ഡിതന്മാരും നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, ദുആയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത അഹ്ലുൽ ഇൽമിൽപ്പെട്ടവർ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ദുആകളുണ്ട്. അവര് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ദുആ എന്നുള്ളത് നൗആനി, അത് രണ്ടിനമാണ്. അതിൽ ഒന്നാമത്തേത് ദുആഉൽ മസ്അല, രണ്ടാമത്തേത് ദുആഉൽ ഇബാദ. ഇത് രണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വേർതിരിച്ച് പറയാനുള്ള കാരണം നമുക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉപകാരം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന് ദുആ ചെയ്തു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. അതല്ലെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാം അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നുള്ളത്. അതല്ലാതെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ ദുആയായിട്ട് പലരും പരിഗണിക്കാറില്ല എന്നത്, അത് അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇത് രണ്ടും വേർതിരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അതിന്റെ അർത്ഥത്തിൽ രണ്ടും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതല്ല, രണ്ടും പരസ്പര പൂരിതങ്ങളാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്, പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവയാണ്. ആ മനസ്സിലാക്കേണ്ടത്, ദുആയെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത് രണ്ടാക്കി അവർ തിരിച്ചു. ഒന്ന് ദുആഉൽ ഇബാദ, മറ്റൊന്ന് ദുആഉൽ മസ്അല. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ദുആഉൽ മസ്അല, അതേപോലെ തന്നെ ദുആഉൽ ഇബാദ. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഫർഖ്? അപ്പൊ ഇത് രണ്ടും രണ്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന് ദുആഉൽ മസ്അല, മറ്റൊന്ന് ദുആഉൽ ഇബാദ. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് അല്ല വ്യത്യാസം ഉണ്ടോ? അതിന് അദ്ദേഹം പറഞ്ഞു, ജമീഉൽ ഇബാദത്തില്ലത്തി യതഅബ്ബദു ബിഹൽ ഇൻസാനു ദുആഉൽ ഇബാദ. അതായത് ദുആഉൽ ഇബാദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളും മൊത്തത്തിൽ ഒക്കെ എന്തിന്റെ പരിധിയിൽ പെടും? ദുആഉൽ ഇബാദയുടെ പരിധിയിൽ പെടും. അസ്സലാത്തു ദുആ, സ്വലാത്ത് നമസ്കാരം ദുആയാണ്, ദുആഉൽ ഇബാദ. അപ്പൊ അദ്ദേഹം ഉദാഹരണം പറയാണ്, എന്താണ് ദുആഉൽ ഇബാദ, എന്താണ് ദുആഉൽ മസ്അല. അപ്പൊ ദുആഉൽ ഇബാദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ, പുണ്യകർമ്മങ്ങൾ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ആരാധനാക്രമങ്ങൾ, ഇതൊക്കെ മൊത്തത്തിൽ എന്ത് പെടും? ദുആഉൽ ഇബാദയിൽ പെടും. അദ്ദേഹത്തിന് ഉദാഹരണം പറയുന്ന സ്വലാത്ത് ദുആഉൽ ഇബാദ, നമസ്കാരം ദുആഉൽ ഇബാദയാണ്. അസ്സദഖത്ത് ദുആഉൽ ഇബാദ, അസ്സൗമു ദുആഉൽ ഇബാദ, അൽഹജ്ജ് ദുആഉൽ ഇബാദ, ബിറുൽ വാലിദൈനി ദുആഉൽ ഇബാദ, തലബുൽ ഇൽമി ദുആഉൽ ഇബാദ, ഇതൊക്കെ അതിൽ പെടും. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ദുആയിൽ പെടും. അപ്പൊ നമ്മൾ എന്റെ രോഗം മാറ്റി തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ദുആ. നമസ്കാരം ദുആയാണ്, നോമ്പ് ദുആയാണ്, ഹജ്ജ് ദുആയാണ്, ഉംറ ദുആയാണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ ദുആയാണ്, തൊലബുൽ ഇൽമ് ദുആയാണ്. എന്താണ് ദുആഉൽ ഇബാദ? അമ്മ ദുആഉൽ മസ്അല. എന്നാൽ ദുആഉൽ മസ്അല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസാനു റബ്ബഹുമായിരീതു, അതായത് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കലാണ്, ഒരു കാര്യം ആവശ്യപ്പെടലാണ്. മസ്അലത്ത് സ്വാല്, അതാണ് ദുആഉൽ മസ്അല. അത് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കലാണ്. അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, ഇതാണ് ദുആഉൽ മസ്അല. അദ്ദേഹം ഉദാഹരണം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ർഹംനി, അല്ലാഹുമ്മ ഹ്ദിനി വമാ അശ്ബഹു ദാലിക, അല്ലാഹുവേ എനിക്ക് പുറത്തിരണം, അല്ലാഹുവേ എനിക്ക് മക്കളെ കൊണ്ടണം, അല്ലാഹുവേ എന്നോട് കരുണ കാണിക്കണേ, അല്ലാഹുവേ എനിക്ക് ഹിദായത്ത് നൽകണേ, സന്മാർഗം നൽകണം, ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ, അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിക്കല്, ആവശ്യപ്പെടല്, ഇതാണ് എന്റെ ദുആഉൽ മസ്അല. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് കരുതി, ഇത് രണ്ടും തമ്മിൽ ബന്ധമല്ല എന്നല്ല, പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ടും മുത്തലാസിമാണ്, മുത്തലാസിമാനി, അതായത് ഒന്നൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല, രണ്ടും കൂടിച്ചേർന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതായത് ദുആഉൽ ഇബാദ അതിലെന്തുണ്ട്? അതിൽ മസ്അല വരുന്നുണ്ട്. അയാൾ നിസ്കരിക്കുന്ന ഒരാൾ നമ്മൾ പറഞ്ഞ അയാൾ ദുആ ചെയ്യണം, അയാളെ നിസ്കാരത്തിൽ എന്തുണ്ട്? മസ്അലത്തുണ്ട്. അയാൾ ആ നിസ്കാരം കൊണ്ട് ആഗ്രഹിക്കുന്നത് നാളെ പരലോകത്ത് പ്രതിഫലം തരണേ, എന്തിനാ നിസ്കരിച്ചത് വെച്ചാല് നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. അപ്പൊ അതിലൊരു മസ്അല വരുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മനസ്സിലുള്ളത് എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖൗഫ് ഉണ്ട്, റജാ ഉണ്ട്, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ അതിലെന്ത് വരുന്നുണ്ട്? ഇബാദത്ത് വരുന്നുണ്ട്, അത് ഇബാദത്താണ്, അത് വേറെ നമ്മൾ വിശദീകരണം വരുന്നുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ രണ്ടും വന്നിട്ടുണ്ട്, ഏത് ദുആഉൽ മസ്അലയും ദുആഉൽ ഇബാദയും രണ്ടും ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് രണ്ടും പരസ്പരം വേറിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളല്ല, അത് രണ്ടും തമ്മിൽ പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സംഗതി, ഒന്നില്ലാതെ മറ്റൊന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫിലെ 55-56 ആയത്ത്, ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഉദ്ഉ റബ്ബകും തളറുഅൻ വഖുഫിയ വലാ തുസ്ദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിയ വദുഉഹു ഖൗഫൻ വതമാ. 55-56 ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഏത്? ദുആഉൽ മസ്അല, ദുആഉൽ ഇബാദ. അതെന്തുകൊണ്ട്? തഫ്സീർ സഅദിയിൽ കാണാൻ അധികം പേര് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. ആളുകളുടെ വിചാരം എന്താണ്? ഇത് മാത്രമാണ്. അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതൊരു തെറ്റാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ രണ്ടാഴത്തിനെ വിശദീകരിച്ചിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാത്താനിൽ ആയത്താനും മുസ്തമിലത്താനി അല ആദാബി നൗഇ അദ്വായി, ഈ രണ്ടായത്തുകളിലും ഉൾക്കൊള്ളുന്നുണ്ട് ദുആയിലെ രണ്ട് പ്രധാനപ്പെട്ട അദബുകൾ. അതാണല്ലോ നമ്മുടെ വിഷയം. അത് രണ്ട് ഇനമാണ്, അത് ആ രണ്ട് ഇനങ്ങൾ അതിലുള്ള ആദാബ്. ഏതാണ് ആ രണ്ടിനം? ഒന്ന് ദുആഉൽ ഇബാദ, ദുആഉൽ മസ്അല. ഈ രണ്ടായത്തുകളിൽ ഇതിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഏത്? ദുആഉൽ ഇബാദത്തിനെ കുറിച്ചും ദുആഉൽ മസ്അലയെ കുറിച്ചും. ഫൈനൽ ദുആ മിനൽ ഖുർആൻ യരിദു ബിഹാദ താറത്തൻ വഹാദ താറത്തൻ, രണ്ടർത്ഥത്തിലും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഏത്? ദുആഉൽ മസ്അല എന്നുള്ള അർത്ഥത്തിലും ആയത്തുകൾ വന്നിട്ടുണ്ട്, ദുആഉൽ ഇബാദ എന്നുള്ള അർത്ഥത്തിലും ആയത്തുകൾ വന്നിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെ വരും, ചിലപ്പോ ഇങ്ങനെ വരും, ചിലപ്പോ ഇബാദ എന്നുള്ള അർത്ഥത്തിൽ വരും, ചിലപ്പോ മസ്അല എന്നുള്ള അർത്ഥത്തിൽ വരും. വയുറാദു ബിഹി മജ്മുഉഹുമാ വഹുമാ മുത്തലാസിമാനി, എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് രണ്ടും രണ്ടാണ് എന്നുള്ളതല്ല, രണ്ടും പരസ്പര ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അത് രണ്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ദുആഉൽ മസ്അലതി, ദുആഉൽ മസ്അല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ തലബു മാ യൻഫഉ ദാഇ വ തലബു കശ്ഫി മാ യദുറുഹു ഔ ദഫ്ഉ. ദുആഉൽ മസ്അല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കലാണ്, അള്ളാഹുവിനോട് ആവശ്യപ്പെടലാണ്, ഉപകാരമുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം തടുക്കണേ, അതിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണേ എന്നിങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കലാണ്, ആവശ്യപ്പെടലാണ് ദുആഉൽ മസ്അല. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, ഇത് ചോദിക്കേണ്ടത് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ള അള്ളാഹുവിനോടാണ് ഇത് ചോദിക്കേണ്ടത്, അതല്ലാത്തവരോട് ചോദിക്കരുത്. ആ വിഷയത്തിലുള്ള ആയത്തുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. അവനോടായിരിക്കണം ഇത് ചോദിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വയദു ഖൗഫൻ വറജാഇൻ ദുആഉൽ ഇബാദ فعلم ان النوعين متلازمان فكل دعاء عباده مستلزم لدعاء المساله وكل دعاء مساله متضمن لدعاء العباده. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുആഉൽ ഇബാദ എന്തിനെ കൂടി ഉൾക്കൊള്ളുന്നു? ദുആഉൽ മസ്അലയെ കൂടി ഉൾക്കൊള്ളുന്നു. ദുആഉൽ മസ്അലയിൽ എന്തു കൂടി ഉണ്ട്? ദുആഉൽ ഇബാദ കൂടി ഉണ്ട്. അപ്പോൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിക്കുന്ന ആൾ അത് വെറും ഒരു ചോദ്യമാണോ? ആ ചോദ്യത്തിൽ എന്തുണ്ട്? അള്ളാഹു ഉത്തരം തരണമെന്ന പ്രതീക്ഷ ഉണ്ട്, അയാളുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖൗഫ് ഉണ്ട്, റജാ ഉണ്ട്, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ അതിലെന്ത് വന്നു? ദുആഉൽ ഇബാദ കൂടി വന്നു. അതിലുള്ള ഖൗഫ്, ഇപ്പൊ നിസ്കാരത്തില് അതിലുള്ള ഖൗഫ്, അതിലുള്ള റജാ, ഇതൊക്കെ ദുആഉൽ ഇബാദയാണ്. ഇതേപോലെ തന്നെ നേരെ തിരിച്ചു. അപ്പൊ ഈ രൂപത്തിൽ രണ്ടർത്ഥങ്ങളിലും ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് രണ്ടും വേറിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ്, ഇതിനെപ്പറ്റി വേറെയും ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദുആ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? രണ്ട്, ദുആയെ അഹലുൽ ഇൽമിൽപ്പെട്ട അഹലു സുന്നയുടെ പണ്ഡിതന്മാർ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതേപോലെ തന്നെ ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ദുആഉൽ മസ്അല, മറ്റൊന്ന് ദുആഉൽ ഇബാദ. ദുആഉൽ ഇബാദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പുണ്യകർമ്മങ്ങളൊക്കെ ദുആഉൽ ഇബാദയിൽ പെടും. എന്നാൽ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഉപദ്രവം നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അങ്ങനെ ചോദിക്കുക, ആവശ്യപ്പെടുക, ആ രൂപത്തിലുള്ള ദുആ, അത് ദുആഉൽ മസ്അല. എന്നാൽ രണ്ടും തമ്മിൽ വേറിട്ട് നിൽക്കുന്നതല്ല, രണ്ടും തമ്മിൽ പരസ്പര ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്ന രണ്ട് ഘടകങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ്. ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട്, എന്തിന് നമ്മൾ ദുആ ചെയ്യുന്നു? ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു അല്ലാത്തവർക്ക് ഒരിക്കലും ഈ ദുആ ചെയ്യരുത്. അത് നമ്മൾ പല തവണ അത് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മളത് പഠിച്ചതാണ്, അത് ഇതാണ്. അതിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ശിർക്കാണ്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മൾ പല തവണ പല ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അത് അംഗീകരിക്കപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വമാണ്. ഇത് ഷഹാദത്താണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തമാണ് തൗഹീദ് എന്നുള്ളത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു വിഷയം, നമ്മൾ എന്തിന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം? കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഖളാ ഖദർ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മൾ എന്തായിത്തീരും, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ദലാലത്തിലാണോ അതല്ല ഹിദായത്തിലാണോ, അതൊക്കെ അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്തിന് ദുആ ചെയ്യണം? അള്ളാഹുവിന്റെ ഖദറിനെ തടുക്കാനും ദുആ കൊണ്ട് സാധിക്കുമോ? അപ്പൊ ഇങ്ങനെ ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ അത് വരും. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദുആ ചെയ്യുന്നത് എന്തിനാണ്? അതിന്റെ ഒന്നാമത്തെ കാരണം, അള്ളാഹു നമ്മളോട് അത് കൽപ്പിച്ചു, നിങ്ങൾ ദുആ ചെയ്യണം എന്നുള്ളത് അള്ളാഹുവിന്റെ അമ്പ്രാണ്. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു, നമ്മൾ ദുആ ചെയ്യാനുള്ള കാരണം അതെന്താണ്? ഇംതിസാലൻ ലി അംരില്ലാഹി തആല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു. നമ്മൾ നേരത്തെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചതുപോലെ, അപ്പൊ അള്ളാഹുവിന്റെ അമ്പർ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഉത്തരം കിട്ടുന്നുണ്ടോ അല്ല എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. അപ്പൊ ദുആയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്, അത് ഉത്തരം കിട്ടുന്നുണ്ടോ അല്ല എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല ദുആ ഉണ്ടാകേണ്ടത്. അതിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദുആ. ഒരാൾ ദുആ ചെയ്യേണ്ടത് അത് അയാൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ, അയാൾ ചോദിച്ചത് അയാൾക്ക് ലഭിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇതായിട്ട് അത് രണ്ട് സംഗതികളാണ്. ഉത്തരം കിട്ടുന്നുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല ദുആ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ദുആ ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം, അള്ളാഹു അത് കൽപ്പിച്ചു, നിങ്ങൾ ദുആ ചെയ്യണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹദീസിലൂടെ പഠിപ്പിച്ചു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ആയത്താണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, ഉൽകൃഷ്ടമായ നാമങ്ങൾ അത് അള്ളാഹുവിനുള്ളതാകുന്നു. അതുകൊണ്ട് ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള കാര്യങ്ങൾ, ആദാബുകൾ, അതിന്റെ മര്യാദകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചപ്പോൾ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ദുആ ചെയ്യാനുള്ള കാരണം, എന്തുകൊണ്ട് ദുആ ചെയ്യുന്നു, അള്ളാഹ് കൽപ്പിച്ചു എന്ന്, അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളോട് പറയുന്നു, ഉദ്ഉനി, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അത് ഉത്തരം കിട്ടുന്നുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല. ചില ആൾക്കാരെന്ത് ചെയ്യും, കുറെ അള്ളാഹുവിനോട് ദുആ ചെയ്യും, എന്നിട്ട് പിന്നെ ആ ദുആക്കെ നിർത്തിയിട്ട് പിന്നെ വേറെ വല്ല പണി നോക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടല്ല ദുആ ഒരാൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ അമ്പ്രാണ്, ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. അതേപോലെ തന്നെ ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഫദ്ഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, മുഖ്ലിസീൻ, ഇഖ്ലാസ് ഉള്ളവരായിക്കൊണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, ഉദ്ഉ റബ്ബക്കും തളറുഅൻ വഖഫിയ വദഉഹു ഖൗഫൻ വതമഅ, വിശുദ്ധ ഖുർആനിലെ സുദീർഘ ധാരാളം വരുന്ന ആയത്തുകൾ. അതേപോലെ തന്നെ വസ്അലുല്ലാഹ മിൻ ഫളിഹി, അള്ളാഹുവിന്റെ ഫളിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഇതൊക്കെ ദുആ ചെയ്യാനുള്ള കൽപ്പനകളാണ്. വസ്അലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, ചോദിക്കണം എന്നാണ്, ചോദിക്കണം. മിൻ ഫളിഹി, അള്ളാഹുവിന്റെ ഫളിൽ നിന്ന്. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, നിസാ 32-ാമത്തെ ആയത്ത്. അതിൽ വ്യക്തമായി തന്നെ എടുത്ത് പറയണം, അള്ളാഹുവിന്റെ ഫളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വേണ്ടത്. വല്ലാവിനോട് ചോദിക്കണമെന്ന, നിരന്തരമായി ചോദിക്കണമെന്ന. അത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വല്ലാവിനോട് ആവശ്യപ്പെടണം. ഏതുവരെ എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും സലഫുകളുടെ മാതൃകകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ, ആ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താ? നിങ്ങൾ അവനോട് ദുആ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ അമ്ര്, അള്ളാഹുവിന്റെ കൽപ്പന ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്ന ഒന്ന്. രണ്ടാമത്തെ കാരണം, ദുആ എന്നുള്ളത് ഇബാദത്താണ്. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ദുആ അത് ഇബാദത്താണ്. ഇബാദത്താണെന്ന് മാത്രമല്ല, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ദുആ എന്നുള്ളത്. അതുകൊണ്ടാണെന്ന് പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞതുപോലെ, പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ ചോദിച്ചതിന് ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല ദുആ ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള കാരണം. ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ദുആ ചെയ്താൽ അത് ഇബാദത്താണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പുണ്യകർമ്മമാണ്, ഒരു ഇബാദത്താണ് ഏത്? ദുആ ചെയ്യുക എന്നുള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരായത്ത് ഓതിയിട്ടാണ്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അലൽ മിംബരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിംബറിൽ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നദ്ദുആ ഹുവൽ ഇബാദ, തീർച്ചയായും ദുആ എന്നുള്ളത് ഇബാദത്താണ്. അത് ദുആഉൽ മസ്അലയാണെങ്കിലും മറ്റതാണ്. ദുആ എന്താണ്? അത് ഇബാദത്താണ്. പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിക്കും ദുആ ചെയ്യരുത് എന്ന് പഠിപ്പിക്കപ്പെടാനുള്ള കാരണം. ദുആ എന്നുള്ളത് വെറും നാവ് കൊണ്ടുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ഭാവമാകാം, നമ്മുടെ മനസ്സിന്റെ തേട്ടങ്ങളാകാം, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളാകാം. ആ അർത്ഥത്തിൽ വരുന്ന എന്തും, ആ ഒരു പരിധിയിൽ പെടുന്ന എന്തും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു എന്ത്? ദുആ എന്നുള്ളത് അത് ഹുവൽ ഇബാദ, അത് ഇബാദത്താണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം, ഒന്ന് അല്ല കൽപ്പിച്ചതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു, രണ്ടാമത് മറ്റുള്ള ഇബാദത്തുകളെ പോലെ തന്നെ ഒരു ഇബാദത്താണ് ഇത് ദുആ എന്നുള്ളത്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ നേരത്തെ പറഞ്ഞ ആയത്ത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. എന്താണ് ഈ ആയത്തിലുള്ളത്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. അപ്പൊ ഈ ഹദീസ് തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യങ്ങൾ വന്നിട്ടുള്ള ഹദീസ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഹദീസ്, ആ ഹദീസില് ഇദാ സഅൽത ഫസ്അലില്ലാഹ വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഹദീസ്. അതിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ഹദീസ് അത് അള്ളാഹുവിന്റെ ഒരു വചനത്തിന്റെ ഭാഗമാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിന്റെ ആശയമാണ് ഈ ഹദീസിലുള്ളത്. ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തരണം. അത് ഏതായത്തിന്റെ ആശയമാണ്? ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹിക്കമിൽ ജാമിഉൽ ഉലൂമിൽ പറഞ്ഞത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത്, അതായത് അള്ളാഹുവിനോടുള്ള ചോദ്യം എന്നുള്ളത് അതെന്താണ്? അവനോടുള്ള ദുആയാണ്. അതുകൊണ്ട് ദുആ എന്നുള്ളത് എന്താണ്? അത് ഇബാദത്താണ്, അത് ഇബാദത്താണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്യുന്നത് അതൊരു ഇബാദത്താണ്, അത് പുണ്യകർമ്മമാണ്, നമുക്കതിന് പ്രതിഫലം കിട്ടും, നമുക്കതിന് പ്രതിഫലം കിട്ടും. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഒരു അഥറ് അതിൽ കാണാം. അത് മർഫുവായിട്ട് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, വേറെ ചില ആൾക്കാർ മൗഖൂഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കാണാ അദ്ദേഹം പറഞ്ഞു, അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ, ഇബാദത്തിൽ ഏറ്റവും അഫ്ളലായത് ദുആയാണ്. അപ്പോ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് ഇബാദത്തുകളുണ്ട്, ഒരുപാട് പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ദുആ എന്നുള്ളത്. അപ്പൊ ദുആ ചെയ്യുന്നതിലൂടെ നമുക്ക് പുണ്യം കിട്ടും, നമുക്ക് പ്രതിഫലം കിട്ടും. അപ്പോൾ ഈ പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്ത് നമ്മൾ നിർവഹിക്കുന്നു. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ മറുപടിയായിട്ട് പണ്ഡിത മനുഷ്യത്. മൂന്നാമത്തത്, ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു, രണ്ട് അതൊരു ഇബാദത്താണ്, അതിന് പുണ്യം കിട്ടുന്നു. മൂന്നാമത്തത് ഇത് മാത്രമല്ല, അവൻ ചെയ്യുന്ന ദുആക്ക് അവന് പ്രതിഫലം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ലോകത്തും പരലോകത്തും അവൻ അതിലൂടെ ഖൈറ് ലഭിക്കുന്നു, രണ്ട് ലോകത്തും അവന് നന്മ കിട്ടുന്നു. ദുആ കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു, അതിന്റെ മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞു, ദുആ എന്ന ഇബാദത്ത് അവൻ ചെയ്യുന്നതിലൂടെ അതവന് പുണ്യം ലഭിക്കുന്നു, അവന് പ്രതിഫലം ലഭിക്കുന്നു, അവൻ ശ്രേഷ്ഠമായൊരു ഇബാദത്ത് നിർവഹിക്കുന്നു എന്നതിനേക്കാൾ അത് ഒരു ഭാഗം. അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താണ്, ആ ഇബാദത്ത് ചെയ്യുന്നവന് ഈ ലോകത്തും പരലോകത്തും അതിന്റെ പിന്നെ ഉപകാരം കിട്ടുന്നു. ഉപകാരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും എന്നുള്ളത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. അതങ്ങനെ തന്നെയാണ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും, അത് അള്ളാഹുവിന്റെ വാഅദാണ്, ഇതിൽ സംശയിക്കാനൊന്നുമില്ല. പക്ഷെ ആ ഉത്തരത്തിന് ആ ഉത്തരം കൊടുക്കുന്ന രൂപങ്ങളിൽ വ്യത്യാസമുണ്ട്, അത് വ്യത്യാസമുണ്ട്. ഉത്തരം കൊടുക്കും, അതിന്റെ മുമ്പിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഉത്തരം കൊടുക്കും. ഉത്തരം കൊടുക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ കരാറാണ്. അപ്പൊ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ദുനിയാവിലും പരലോകത്തും, ഈ ദുനിയാവിലും ആഖിറത്തിലും അയാൾക്ക് അതിന്റെ ഗുണം കിട്ടും. അത് ദുനിയാവിലത്തെ നന്മകളാകാം, ആഖിറത്തിൽ കിട്ടുന്നതാകാം, രണ്ടായാലും അവന് ഗുണമാണ്. അവ ഉത്തരം കൊടുക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ വാഅദാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്ത് അതിലെന്താ പറഞ്ഞത്, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ, വൈദാസ അലക ഇബാദി അന്നി ഫഇന്നി കരീബുൻ ഉജീബു ദഅവതദ്ദാ ഇദാ ദആൻ, എന്റെ അടിമകൾ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ പറയണം ഞാൻ ഖരീബാണ്. എന്നിട്ട് പറഞ്ഞത് എന്താ, ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും. ദഅവതദ്ദാഇ ഇദാ ദആൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. ഇത് വിശുദ്ധ ഖുർആന്റെ ആയത്താണ്, അള്ളാഹുവിന്റെ വാഅദാണ്. അവനൊരു ഇബാദത്ത് നിർവഹിക്കുന്നു എന്ന് മാത്രമല്ല, അതിലൂടെ അവൻ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, അത് ദുനിയാവിന്റേതാകാം ആഖിറത്തിന്റേതാകാം, അതല്ലെങ്കിൽ അവന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം, ഒരു ഉപദ്രവം, ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രോഗം, അങ്ങനെ എന്തോ ആകാം, അതിൽ നിന്ന് രക്ഷ കിട്ടാനാണ് അവൻ ദുആ ചെയ്യുന്നത്. അള്ളാഹ് പറയുന്നത് എന്താ, ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്ത്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത്, ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകും. ഇത് ആയത്തിൽ തന്നെ വന്നതാണ്. അപ്പോ ദുആ ചെയ്യുന്നവന് ഉത്തരം കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വാഅദാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമായി തന്നെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിമായ മനുഷ്യൻ, മാമിൻ മുസ്ലിമിൻ യദഉ ബിദഅവതിൻ ലൈസ ഫീഹാ ഇസ്മുൻ, ഇസ്മില്ലാത്ത ഒരു ദുആയാണ് ഒരു മുസ്ലിം നിർവഹിക്കുന്നതെങ്കിൽ, ഒരു മുസ്ലിം ചെയ്യുന്നതെങ്കിൽ, വലാ ഖതീഅത്തു റഹ്മിൻ, അതേപോലെ തന്നെ കുടുംബ ബന്ധം വിച്ഛേദിക്കാനോ ഇസ്മ് പാപം അതിനു വേണ്ടിയിട്ടോ അല്ല ഒരാൾ ദുആ ചെയ്യുന്നതെങ്കിൽ, ഇല്ലാ അഅത്താഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ, മൂന്നെണ്ണത്തിൽ ഒന്ന് എന്തായാലും അള്ളാഹു അവന് കൊടുക്കും. ഇല്ലാ അഅത്താഹുല്ലാഹു ബിഹാ, അള്ളാഹു അവന് നൽകിയിട്ടല്ലാതെ. അപ്പൊ ഒരാള് ഒരു ഇസ്മിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല ദുആ ചെയ്യുന്നതെങ്കിൽ ആ ഹദീസിൽ പറഞ്ഞത് എന്താ? ഇല്ലാ അത്വാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാത്തിൻ, മൂന്നിലൊരു മാർഗത്തിലൂടെ, മൂന്നിലേതെങ്കിലും ഒരു മാർഗത്തിലൂടെ, അത് ചിലപ്പോൾ ഒന്നാമത്തെ രൂപമാകാം, ചിലപ്പോൾ രണ്ടാമത്തെ രൂപമാകാം, ചിലപ്പോൾ മൂന്നാമത്തെ രൂപമാകാം, ആ മൂന്ന് രൂപങ്ങളിൽ ഏതെങ്കിലും ഒരു രൂപത്തിലൂടെ ആ ചോദിച്ചത് അള്ളാഹു അവന് നൽകിയിട്ടല്ലാതെ, ഇതാണ് ഈ ഹദീസിലുള്ളത്. അഹമ്മദ് വരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ആയത്തിൽ ഒന്നുണ്ട്, അള്ളാഹ് ഉത്തരം നൽകുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഅദാണ്. ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. എന്ത്? മൂന്നിലേതെങ്കിലും ഒരു രൂപത്തിൽ. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളെ വിഷയത്തിൽ വരുന്നുണ്ട്, അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല ഖുദ്സിയായ ഒരു ഹദീസിലൂടെ, അബൂദർ റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു ഹദീസിലൂടെ ഈ കാര്യം പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എന്ത്, ദുനിയാവിന്റെ കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, ആഖിറത്തിന്റെ കാര്യങ്ങളും ചോദിക്കുക. ആഖിറത്തിന്റെ കാര്യങ്ങൾ എന്തായാലും ചോദിക്കുക, എന്നാൽ ദുനിയാവിന്റെ കാര്യങ്ങളോ അതും അല്ലാഹുവിനോട് ചോദിക്കുക. അത് ഖുദ്സിയായ ഹദീസിലൂടെ തന്നെ വന്നതാണ്, ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടുകൾ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ളാലുൻ ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് കൊടുക്കാത്ത ആളുകളൊക്കെ ദുർമാർഗത്തിലാണ്, അതുകൊണ്ട് ഫസ്തഹദൂനി അഹദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. ഇതാഖിറത്തുമായി ആ ഹിദായത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. അതിന്റെ ഹദീസിന്റെ ബാക്കി ഭാഗത്ത്, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ജായുൻ ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകാത്തവരൊക്കെ തന്നെ വിശക്കുന്നവരാണ്, പട്ടിണി കിടക്കുന്നവരാണ്, അതുകൊണ്ട് ഫസ്തഅഇമൂനി അത്അഇംകും, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പോ ഭക്ഷണം ചോദിക്കേണ്ടത് അല്ലാഹുവിനോട്. ചെറിയ ചെറിയ കാര്യങ്ങളുമുണ്ട് ഇവിടെ. പണ്ഡിതന്മാർ പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ദുആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്താണ്? ആ മനുഷ്യന്റെ വിനയത്തിന്റെ രൂപമാണ്. അതായത് അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള നിഅമത്തുകളൊക്കെ അത് അള്ളാഹുവിന്റേതാണ് എന്നുള്ള ആ ശുക്റിന്റെ ആ ബോധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ദുആ വരുന്നത്. അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ്. അത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുന്നവരെ അള്ളാഹുവിന് പ്രത്യേക ഇഷ്ടമാണ്. അത് ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ മാത്രം ദുആ ചെയ്യുക എന്നുള്ളത് അത് ആരുടെ സ്വഭാവമാണെന്നുള്ളത് വേറെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുഖമാണെങ്കിലും ദുആണെങ്കിലും ഇതൊരു ഇബാദത്താണ്, അത് അയാൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഭക്ഷിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പൊട്ടിന് കിടക്കും, നിങ്ങൾ വിശക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കാം. അതിന്റെ ബാക്കി ആ ഇബാദി, കുല്ലുക്കും ആരി ഇല്ലാ മൻ കസൗതുഹു, നിങ്ങളെല്ലാവരും നഗ്നരാണ്, ഞാൻ വസ്ത്രം നൽകിയവരൊഴികെയാണ്, അതുകൊണ്ട് ഫസ്തഖ്സൂനി അക്സുക്കും, നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം. നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം. യാ ഇബാദിലെ വൻ അവലക്കും ആഖറക്കും വൈൻസക്കും വജിന്നക്കും, എന്നിട്ട് നിങ്ങൾ ജിന്നും മനുഷ്യരും എല്ലാവരും കൂടി എന്നോട് ചോദിച്ചു, എല്ലാവരും കൂടി, ഫഅഅതുതുക്കുല്ല ഇൻസാന മസ്അലതഹു മാനഖസദാലിക മിമ്മാ ഇൻദി ഇല്ലാകമാ യൻഖുസുൽ മിഖിയതു ഇദാ ഉദ്ഖില അൽബഹു. ജിന്നും മനുഷ്യരും എല്ലാവരും എന്നോട് ചോദിച്ചാലും അതെനിക്ക് എന്തല്ല, ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല, അത് എന്റെ അതിൽ എന്താണ് ഒരു കുറവും വരുത്തൂല. അത് എത്ര ഉള്ളു എന്നെ സംബന്ധിച്ചിടത്തോളം, ഇല്ലാകമാ യൻഖുസുൽ മിഖിയ, മിഖിയത്ത് പറഞ്ഞാൽ സൂചി, അതൊരു സമുദ്രത്തിൽ അതിട്ടാൽ എത്ര. അപ്പോ നിങ്ങൾ ജിന്നും മനുഷ്യരും എല്ലാരും കൂടെ ചോദിച്ചാലും അതെന്തല്ല, എന്റെ എന്റെ ആധിപത്യത്തില് അല്ലെങ്കിൽ എന്റെ പതില് അതൊരു കുറവും വരുത്തുകയില്ല. ഇങ്ങനെ ആ ഹദീസ് അങ്ങനെ വിശദീകരിച്ചു പോവാണ്. സുദീർഘമായിട്ടുള്ള ഒരു ഹദീസാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പുതുസ്കാരി ഹദീസ്. അപ്പൊ ആ ഹദീസിൽ ഹിദായത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, ഭക്ഷണം അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, വസ്ത്രം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചോദിക്കണമെന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫിൽ ഹദീസി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അലാ അന്നല്ലാഹ യുഹിബ്ബു അൻ യസ്അലഹു, അല്ലാഹുവിന് ഇഷ്ടം എന്താണ്, അൻ യസ്അലഹുൽ ഇബാദു, അവന്റെ അടിമകൾ അവനോട് ചോദിക്കുന്നതാണ് അല്ലാഹുവിന് ഇഷ്ടം. അടിമകൾ അവനോട് ചോദിക്കുന്നതാണല്ലോ അവനോട് ഇഷ്ടം. എന്ത് ജമീ അമസാലിഹി ദീനിഹിം വ ദുനിയാഹും, അവരുടെ ദുനിയാവിന്റെയും ദീനിന്റെയും എന്തെല്ലാം അവർക്ക് നല്ല ഗുണകരമായ കാര്യങ്ങളുണ്ടോ, അത് ദീനിന്റെ കാര്യങ്ങളാകട്ടെ ദുനിയാവിന്റെ കാര്യങ്ങളാകട്ടെ, അവന്റെ അടിമകൾ അത് അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന് ഹദീസിൽ തെളിവുണ്ട്. മിനത്വഅം വശറാബ് വൽകിസ്വ വൈരിദാലിക കമാശ്ശലൂന വൽ ഹിദായ വൽ മഗ്ഫിറ, മഗ്ഫിറത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ, ഹിദായത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ തന്നെ വസ്ത്രവും ഭക്ഷണവും ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാം, ദുനിയാവിന്റെ കാര്യങ്ങളും ദീനിന്റെ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാം എന്നുള്ളതിന് ഹദീസിന് തെളിവുണ്ട്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അള്ളാഹുവേ എനിക്ക് വിശാലതയുള്ള ഒരു വീട് നൽകണേ എന്നിങ്ങനെ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുമർസുഖനി സൗജത്തൻ ജമീല, ഭംഗിയുള്ള ഒരു ഭാര്യ എനിക്ക് നൽകണേ എന്നുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുമർസുഖനി മാലൻ കസീറ, അള്ളാഹുവെ എനിക്ക് ധനം നൽകണേ, ധാരാളം ധനം നൽകണേ എന്നുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുമർസുഖനി സയ്യാറത്തൻ മരീഹ, ഒരു നല്ല വാഹനം എനിക്ക് നൽകണേ എന്നുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ ഇബ്നു സൈമി ഷറഹിൽ അങ്ങനെ സർഹൻമുത്തുവിൽ അത് അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് അള്ളാഹുവിനോട് ഇഷ്ടം എന്നുള്ളതാണ്, അത് എത്രയും ചോദിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ അടുത്ത് ഉത്കൃഷ്ടമായ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം എന്താണ്, അത് ദുആയാണെന്നുള്ളതാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് അള്ളാഹുവിനോട് ഇഷ്ടം എന്നാണ്. എത്ര കണ്ട് ചോദിക്കുന്നു അത്ര കണ്ട് അള്ളാഹുവിന് ഇഷ്ടമാണ്. കാരണം അതിന്റെ അർത്ഥം എന്താണ്, അടിമ അവൻ അള്ളാഹുവിലേക്ക് കേദിച്ചു മടങ്ങുന്നു, ആ നിഅമത്തുകളെ കുറിച്ച് അവൻ ബോധവാനാണ്, ആ നിഅമത്തുകൾക്ക് അവൻ ശുക്ര കാണിക്കുന്നവനാണ്, ഇതൊക്കെയാണ് അതിലുള്ളത്. അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ കാണാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി അസ്സ വജല്ല മിനൽ ദുആ, അള്ളാഹുവിന്റെ അടുത്ത് ദുആയേക്കാൾ അക്റമായ മറ്റൊന്നുമില്ല എന്നാണ്. അള്ളാഹുവിന്റെ അടുത്ത് ദുആയേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇത് എന്തെങ്കിലും രോഗം വരുമ്പോൾ മാത്രം ചെയ്യാനുള്ള ഒരു ഇബാദത്തല്ലത്, ഒരു സംഗതി അല്ല ദുആ ചെയ്യാന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ ദുആ ചെയ്യുന്നതിനേക്കാൾ അക്രമമായ ഉത്കൃഷ്ടമായ വിശിഷ്ടമായ മറ്റൊരു ലൈസ ശൈഉൻ എന്നാണ്, മറ്റൊന്നും തന്നെയില്ല. അക്റമ അലല്ലാഹി അസ്സ വജല്ല മിന ദുആ, ദുആയേക്കാൾ അക്രമമായ ഒന്നും തന്നെ അള്ളാഹുവിന്റെ അടുത്തില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഷറഹിൽ കാണാം, തുഹഫത്തുൽ അഹ്മദിയിൽ കാണാം, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടുത്ത് ദുആയേക്കാൾ ഉത്കൃഷ്ടമായ മറ്റൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കപ്പെടാനുള്ള കാരണം. ലിഅന്ന ഫീഹി ഇൽഹാറുൽ ഫഖരി വൽ അജ്ലി വത്തദല്ലുലി, കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അവൻ ഫഖീറാണ്, അവൻ അജിസ് തദല്ലുൽ, ഞാൻ നിസ്സാരനാണ്, ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, ഞാനൊരു ദുർബലനാണ്, ഞാൻ നിസ്സഹനാണ്, അള്ളാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ചിന്തയും വലിഇത്തിറാഫു ബിഖുവ്വത്തില്ലാഹി വഖുദ്റത്തിഹി, അള്ളാഹുവാണ് ഇതൊക്കെ എനിക്ക് നൽകുന്നത്, അള്ളാഹുവിന്റെ ഖുവ്വത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടുമാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ആ ഖുദ്റത്തും ഖുവ്വത്തും അവൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്, ഏതിലൂടെ, ഈ ദുആയിലൂടെ. അതുകൊണ്ട് തന്നെ ഈ ദുആയേക്കാൾ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ അക്രമമായ മറ്റൊന്നുമില്ല എന്നുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹുവിലൂടെ ഹദീസിലൂടെ ഇമാം മുസ്ലിം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിമിൽ തുറമുദിയൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇനി അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിലോ, ഒന്നത് കിബറാണ്, അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുക എന്നുള്ളത് കിബറാണ്, അത് അഹങ്കാരാണ്. അള്ളാഹുവിനോട് ഒരാൾ ദുആ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് അഹങ്കാരാണ്. അത് അഹങ്കാരമാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ഗാഫിറിലെ 60-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്ത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിര. ഇതിൽ പറഞ്ഞെന്താ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങളുടെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. എന്നിട്ട് പറഞ്ഞെന്താ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, അവിടെ ദുആക്ക് പകരം എന്ത് പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ കിബർ കാണിക്കുന്ന ആളുകൾ, ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പണ്ഡിതന്മാർ എന്ത് പഠിപ്പിച്ചത്? ദുആ ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് കിബറിന്റെ അടയാളം, അവനിൽ അഹങ്കാരന്റെ നടത്തം. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പിന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാൻ ഒരാൾ അള്ളാഹുവിനോടുള്ള ചോദ്യം, അള്ളാഹുവിനോടുള്ള ദുആ ഉപേക്ഷിക്കുക എന്നത് തകബ്ബുറു, അത് കിബറാണ്. വസ്തിഗ്നാഉ, അത് എനിക്ക് ഞാൻ തന്നെ മതി, എന്നെ തോൽപ്പിക്കാനാര്, എനിക്ക് നല്ല ജോലി, എനിക്ക് നല്ല ശമ്പളം, എനിക്ക് നല്ല ആരോഗ്യം. ഈ ഒരു കിബറിന്റെ ചിന്താഗതി, ഈ ഒരു ഇസ്തിഗ്ന, ഇത് രണ്ടുമാണ്. വഹാദാല യജൂസുലിൽ അബ്ദി, ഇത് രണ്ടും ഒരിക്കലും ഒരടിമക്ക് യോജിച്ചതല്ല, ജായിസല്ല, അനുവദനീയമല്ല. ഈ രണ്ട് ചിന്തയും, ഒന്ന് തകബ്ബുറും മറ്റൊന്ന് ഇസ്തിഗ്നാഉം. അപ്പൊ ഈ അള്ളാഹുവിനോടുള്ള ദുആ ഉപേക്ഷിക്കുക എന്നത്, ചോദ്യം ഒഴിവാക്കുക എന്നുള്ളത് അതെന്താണ്? തകബ്ബുറാണ്, ഇസ്തിഗ്നാഉം. അതുകൊണ്ടാണ് ഹദീസിൽ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യസ്അലില്ലാഹ്, അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ, യഗളബ് അലൈഹി, അള്ളാഹുവിനോട് കോപിക്കും. സ്വഹീഹായിട്ടുള്ള ഹദീസാണ്, തുർമിദി അഹ്മദൊക്കെ ധരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് ഒരാൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് കോപിക്കും, അള്ളാഹുവിനോട് ദേഷ്യപ്പെടും. ഇതില് ഈ ഹദീസുകൾ ഉദ്ധരിച്ചപ്പോ ഇതിന്റെ ഷറഹിൽ തന്നെ കാണാ ചില കവിതകള്, പണ്ഡിതന്മാർ ഒരു കവിത ഉദ്ധരിച്ചത്, ആ കവിതയിൽ നല്ല അർത്ഥമാണ്. അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ദേഷ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആ സ്നേഹം, അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് ദേഷ്യം തന്നെ. ചോദിക്കാത്തവരോട് അള്ളാഹുവിന് ഖളബാണ്, അള്ളാഹു അവരോട് ദേഷ്യപ്പെടും. ആ കവിതയിൽ കാണാം, ലാ തസ്അലന്ന ബനി ആദമ ഹാജത വസലിൽ ലദി അബ്വാബുഹു ലാ തഹജബ അല്ലാഹു യഖളബ ഇൻ തറക്ത സുആല വബനി ആദം ഹീന യുസ്അലു യഖളബു. എന്താണ്? മനുഷ്യന്മാരോട് നീ ഒന്നും ചോദിക്കാൻ പോകരുത്, കാരണം മനുഷ്യന്മാരോടൊന്നും ചോദിക്കരുത്. നീ ചോദിക്കേണ്ടത് ആരാണ്? എത്ര ചോദിച്ചാലും വാതിലുകൾ കുട്ടിയടക്കാത്തവനോടാണ് നീ ചോദിക്കേണ്ടത്. അല്ലാഹു യഖളബു ഇൻ തറക്ത സുആലഹു, നീ ചോദ്യം ഒഴിവാക്കിയാൽ അള്ളാഹു നിന്നോട് കോപിക്കും. വബനി ആദം ഹീന യുസ്അലു യഖളബു, എന്നാലും മനുഷ്യന്മാരാകട്ടെ ചോദിച്ചാലാണ് ദേഷ്യപ്പെടാൻ. മനുഷ്യന്മാരോട് ചോദിച്ചാൽ കണ്ടിട്ടില്ലേ, 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. എന്തെങ്കിലും സഹായം ചോദിച്ചാല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിന്റെ വണ്ടിയിൽ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി വിടണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ഒരു സഹായം തരണമെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ദേഷ്യപ്പെടും. എന്നാൽ നിന്റെ റബ്ബ് ചോദിക്കാതിരുന്നാലാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത്. ഈ ഒരു കവിത ഇവരൊക്കെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹദീസിന് സ്വഹീഹായിട്ട് വന്നിട്ടുള്ളതാണ്. മല്ലം നിസ്അലില്ലാഹ്, അള്ളാഹുവിനോട് ഒരാൾ ചോദിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ, യഗളബു അലൈഹി, അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു നിങ്ങളോട് കോപിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇൻഷാല്ലാ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ്. നമ്മൾ പറഞ്ഞത്, ഒന്ന് എന്താണ് ദുആ, രണ്ട് ദുആയുടെ രണ്ട് ഇനങ്ങൾ, ഒന്ന് ദുആഉൽ വസല, മറ്റൊന്ന് ദുആഉൽ ഇബാദ. എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അതിന്റെ കാരണം, ഒന്ന് അള്ളാഹുവിന്റെ അമ്പർ ആ വിഷയത്തിലുണ്ട്, രണ്ട് അത് ഇബാദത്താണ്, അതേപോലെ തന്നെ മൂന്ന് പ്രാർത്ഥിക്കുന്നവൻ ഇബാദത്താണ്. പുണ്യം കിട്ടുന്നത് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവൻ അതുകൊണ്ട് ഉപകാരം കിട്ടും ദുനിയാവിലും ആഖിറത്തിലും. അതേപോലെ തന്നെ ചോദിക്കണം, ചോദിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം, ചോദിക്കാതിരുന്നാൽ അള്ളാഹു ദേഷ്യപ്പെടും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുത്ത് അക്രമമായ കാര്യം, ഏറ്റവും അക്രമമായത് അത് ദുആയാണ്. ദുആയേക്കാൾ അക്രമമായ മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ അടുത്തില്ല. അതുകൊണ്ട് ദുആ ചെയ്യുക, അത് ഒരു ഇബാദത്താണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിന് നമുക്ക് പ്രതിഫലം കിട്ടും, ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്കതിന് ഉത്തരം കിട്ടും ഇൻഷാല്ലാ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക.